എന്റെ അയൽക്കാരൻ ആർ? എന്റെ അയൽക്കാരൻ ആർ എന്ന ചോദ്യം യഹൂദന്മാരുടെ ഇടയിൽ അന്തമില്ലാത്ത തർക്കം ഉയർത്തിക്കൊണ്ടിരുന്നു. പുറജാതികളും ശമര്യക്കാരും അതിൽ ഉൾപ്പെടുകയില്ല എന്നുള്ളതിൽ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. ഇവർ അവർക്ക് അന്യരും ശത്രുക്കളുമായിരുന്നു. പക്ഷേ അവരുടെ സ്വന്തം രാഷ്ട്രത്തിലെ തന്നെ വിവിധങ്ങളായ സമൂഹമധ്യേ എവിടെയാണ് ആ വേർതിരിവ് കാണിക്കേണ്ടത്? പുരോഹിതൻ, ശാസ്ത്രി, മൂപ്പൻ തുടങ്ങിയവർ അയൽക്കാരായി കാണുന്നത് ആരെയാണ്? അവരെ വിശുദ്ധരാക്കുന്ന ആചാരകർമ്മങ്ങളിൽ അവർ ജീവിതകാലം ചെലവിട്ടിരുന്നു. അറിവില്ലാത്തവരും അശ്രദ്ധരുമായ ജനങ്ങളുമായി ബന്ധപ്പെട്ടാൽ തങ്ങൾക്ക് അശുദ്ധി ഭവിക്കുമെന്നും അതിൽ നിന്നും ശുദ്ധീകരണം പ്രാപിക്കുന്നതിന് കഠിന പ്രയത്നം തന്നെ വേണ്ടിവരുമെന്നും അവർ പഠിപ്പിച്ചിരുന്നു. അശുദ്ധർ എന്ന് അവർ ഗണിച്ചിരുന്നവരെ അയൽക്കാരെന്ന് കാണുമോ? നല്ല ശമര്യക്കാരൻ്റെ ഉപമയിൽ കൂടെ ഈ ചോദ്യത്തിന് ക്രിസ്തു ഉത്തരം കൊടുത്തു. നാം ആയിരിക്കുന്ന സഭയിലോ നമ്മുടെ വിശ്വാസത്തിലോ ഉള്ളവൻ മാത്രമല്ല നമ്മുടെ അയൽക്കാരെന്ന് ക്രിസ്തു കാണിച്ചു കൊടുത്തു. കുലം, നിറം, ജാതി തുടങ്ങിയവയ്ക്കൊന്നും അതിൽ സ്ഥാനമില്ല. നമ്മുടെ സഹായം ആവശ്യമുള്ളവർ തന്നെയാണ് നമ്മുടെ അയൽക്കാർ. ശത്രുവിനാൽ മുറിവും ചതവും ഏറ്റിരിക്കുന്ന ഓരോ വ്യക്തിയും നമ്മുടെ അയൽക്കാരനാണ്. ദൈവത്തിൻ്റെ സമ്പത്തായ ഓരോരുത്തരും നമ്മുടെ അയൽക്കാരാണ്. ഒരു ന്യായശാസ്ത്രി ഉന്നയിച്ച ചോദ്യ നിമിത്തമാണ് ക്രിസ്തു നല്ല ശമര്യക്കാരൻ്റെ ഉപമ മുന്നോട്ടു വച്ചത്. രക്ഷകൻ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശുവിന് വാക്കിൽ കുരുക്കുന്നതിന് വേണ്ടി ന്യായശാസ്ത്രിയെക്കൊണ്ട് ഈ ചോദ്യം പരീശന്മാർ ചോദിപ്പിച്ചതിനാൽ അവരെല്ലാവരും തൻ്റെ ഉത്തരം കേൾക്കുന്നതിന് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് വിവാദത്തിനൊന്നും മുതിർന്നില്ല. ചോദ്യകർത്താവ് തന്നെ ഉത്തരം പറയുവാൻ ആവശ്യപ്പെട്ടു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചു. സീനായിൽ വെച്ച് കൊടുത്ത ന്യായപ്രമാണത്തെ യേശു നിസാരമായി കാണുന്നുവെന്ന് യഹൂദന്മാർ അപ്പോഴും അവനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ രക്ഷ പ്രാപിക്കുന്നതിനുള്ള മാർഗം ദൈവകൽപ്പന പ്രമാണിക്കുന്നത് തന്നെ എന്ന് കർത്താവ് സ്ഥാപിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ന്യായശാസ്ത്രി ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. പരീശന്മാരുടെ സ്ഥാനത്തിലും പ്രവൃത്തിയിലും ന്യായശാസ്ത്രി തൃപ്തനായിരുന്നില്ല. അവയുടെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കുന്നതിനു വേണ്ടി അവൻ തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാര്യത്തിൽ അതീവ തൽപരനായ അവൻ ആത്മാർത്ഥതയോടെയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചത്. ന്യായപ്രമാണം ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്ന അവൻ്റെ ഉത്തരം അതിൻ്റെ കർമാചാരപരമായ സകലതിനെയും അതിജീവിക്കുന്നതായിരുന്നു. കർമാചാരങ്ങളിൽ അവൻ യാതൊരു വിലയും ദർശിച്ചിരുന്നില്ല. പക്ഷേ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്ന വലിയ രണ്ട് തത്വങ്ങളെ അവൻ വിശദീകരിച്ചു. ഈ ഉത്തരം കേട്ടിട്ട് രക്ഷകൻ അതിനെ അഭിനന്ദിച്ചപ്പോൾ റബ്ബിമാരുടെ ശ്രേണിയിൽ താനും ഉൾപ്പെടുന്നതായി അവർ കണ്ടു. ഒരു ന്യായശാസ്ത്രിയുടെ വിശദീകരണം അവൻ ശരിവച്ചപ്പോൾ ആർക്കും തന്നെ അവനെ കുറ്റം വിധിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിച്ചിരിക്കും എന്ന് ക്രിസ്തു പറഞ്ഞു. കൽപ്പനകളെല്ലാം ദിവ്യമായ ഏകോപനത്തിൽ സ്ഥിതി ചെയ്യുന്നതായും ഒന്ന് അനുസരിച്ചുകൊണ്ട് വേറൊന്ന് ലംഘിക്കുവാൻ പാടില്ലാത്തതായും തൻ്റെ ഉപദേശത്തിൽ കർത്താവ് എപ്പോഴും പ്രതിപാദിച്ചുകൊണ്ടിരുന്നു. കാരണം സകല കൽപ്പനയിലും കൂടെ കടന്നുപോകുന്ന തത്വം ഒന്നു തന്നെയാണ്. മുഴു കൽപ്പനകളും അനുസരിക്കുന്നതിൽ മനുഷ്യന്റെ വിധി നിർണയിക്കപ്പെടുന്നു. ആർക്കും തന്നെ തങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് കൽപ്പന പ്രമാണിക്കുക സാധ്യമല്ലെന്ന് ക്രിസ്തു അറിഞ്ഞിരുന്നു. താൻ സത്യം കണ്ടെത്തും വിധം വ്യക്തവും വിമർശനാത്മകവുമായ ഒരു ഗവേഷണം നടത്തുവാൻ ന്യായശാസ്ത്രിയെ പര്യാപ്തമാക്കുന്നതിന് ക്രിസ്തു ആഗ്രഹിച്ചു. ക്രിസ്തുവിന്റെ കൃപയും ശക്തിയും സ്വീകരിച്ചുകൊണ്ട് മാത്രം കൽപ്പന പ്രമാണിക്കുന്നതിന് നാം പ്രാപ്തരാകും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ യാഗമായി എന്നുള്ള വിശ്വാസത്തിൽ കൂടെ മാത്രം വീഴ്ച ഭവിച്ച മനുഷ്യൻ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുകയും കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ നാലും അവസാനത്തെ ആറും കൽപ്പനകൾ താൻ അനുസരിക്കുന്നില്ല എന്ന് ആ ന്യായശാസ്ത്രി മനസ്സിലാക്കി. ക്രിസ്തുവിൻ്റെ സൂക്ഷ്മ വാക്കുകളിൽ കുത്തുകൊണ്ട അവൻ തൻ്റെ പാപം ഏറ്റുപറയുന്നതിനു പകരം ഒഴികഴിവിന് ശ്രമിച്ചു തുടങ്ങി. സത്യം അംഗീകരിക്കുന്നതിനു പകരം അവൻ കൽപ്പനാനുസരണം വിഷമം പിടിച്ചതാണെന്ന് കാണിപ്പാൻ ശ്രമിക്കുകയായിരുന്നു. തന്നിലുണ്ടായ പാപബോധത്തെ ചെറുക്കുന്നതിനും ജനമധ്യത്തിൽ തന്നെത്താൻ ന്യായീകരിക്കുന്നതിനും അവൻ ഇപ്രകാരം പ്രവർത്തിക്കുകയായിരുന്നു. തനിക്ക് തന്നെ ഉത്തരം കൊടുപ്പാൻ അവൻ പ്രാപ്തനാകിയാൽ തന്റെ ചോദ്യം അപ്രസക്തമാണെന്ന് കർത്താവിന്റെ വാക്കുകൾ തന്നെ അവന് കാണിച്ചു കൊടുത്തു. എങ്കിലും അവൻ ഇപ്രകാരം മറ്റൊരു ചോദ്യം ഉന്നയിച്ചു. എന്റെ കൂട്ടുകാരൻ ആർ? ഒരു വാദപ്രതിവാദത്തിൽ പെടുന്നത് പിന്നെയും ക്രിസ്തു ഒഴിവാക്കി. തന്റെ കേൾവിക്കാരുടെ മനസ്സിൽ അപ്പോഴും നിലനിന്നിരുന്ന ഒരു സംഭവത്തെ ആധാരമാക്കി കർത്താവ് ഇതിന് ഉത്തരം കൊടുത്തു. യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചുപോയി. യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്കുള്ള യാത്രാമധ്യേ യഹൂദ്യ മരുഭൂമിയുടെ ഒരു ഭാഗത്തുകൂടെ യാത്രക്കാർ കടന്നു പോകണമായിരുന്നു. പാറക്കൂട്ടം നിറഞ്ഞ വന്യമായ ഒരു മലയിടുക്ക് വഴിമധ്യേ ഉണ്ടായിരുന്നത് പലപ്പോഴും കൊള്ളക്കാരുടെ ആവാസ കേന്ദ്രവും അക്രമപ്രവർത്തന രംഗവുമായിരുന്നു. ആ വഴിയാത്രക്കാരൻ ആക്രമിക്കപ്പെടുകയും അപഹരിക്കപ്പെടുകയും അർദ്ധപ്രാണനായി ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തത് ഇവിടെയായിരുന്നു. ഇങ്ങനെ അവൻ കിടക്കുന്ന സമയം ഒരു പുരോഹിതൻ ആ വഴി വന്നു. മുറിവേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മനുഷ്യനെ അവൻ കാണാനിടയായി. പക്ഷേ ആ മനുഷ്യന് ശുശ്രൂഷയൊന്നും ചെയ്യുന്നതിന് ശ്രമിക്കാതെ അദ്ദേഹം കടന്നു പോകുകയാണ് ഉണ്ടായത്. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. പിന്നെ ഒരു ലേവ്യൻ ആ വഴി വന്നു. സംഭവിച്ച കാര്യത്തിൽ ജിജ്ഞാസുവായ അവൻ നിന്നുകൊണ്ട് ആ മനുഷ്യനെ നോക്കി. താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവന്റെ ഉള്ളത്തിൽ പറഞ്ഞു. എന്നാൽ അതവന് സമ്മതമായ കാര്യമല്ലായിരുന്നു. ആ വഴി വരാതിരിക്കുകയും മുറിവേറ്റവനെ കാണാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവൻ ചിന്തിച്ചു. മുറിവേറ്റ് കിടക്കുന്ന അവന്റെ കാര്യത്തിൽ തനിക്ക് ബാധ്യതയില്ല എന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് മറികടന്നുപോയി. പിന്നീട് ഒരു ശമര്യക്കാരൻ ആ വഴി സഞ്ചരിച്ചു വന്നു. അവൻ മുറിവേറ്റവനെ കണ്ടപ്പോൾ മറ്റുള്ളവർ ചെയ്യാതെ വിട്ടുകളഞ്ഞ കാര്യം ചെയ്തു. വളരെ ശാന്തതയോടും ദയാവായ്പോടും കൂടെ അവൻ മുറിവേറ്റവനെ ശുശ്രൂഷിച്ചു. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേനാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ടു വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. പുരോഹിതനും ലേവ്യനും മതഭക്തിയുള്ളവരായിരുന്നു. എന്നാൽ താൻ യഥാർത്ഥ മാനസാന്തരമുള്ളവനായിരുന്നു എന്ന് ശമര്യക്കാരൻ തെളിയിച്ചു. പുരോഹിതനെയും ലേവ്യനെയും പോലെ തന്നെ അവനും ഈ വേലയിൽ അത്ര വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. താൻ ദൈവത്തോടൊപ്പമാണെന്ന് അവൻ തെളിയിച്ചു. ന്യായപ്രമാണ തത്വങ്ങൾ അവർ ത്യജിച്ചിരിക്കുന്നുവെന്ന് വളരെ ശക്തിയുക്തവും അഭിമുഖവുമായ രീതിയിൽ ഈ പാഠത്തിൽ കൂടെ ക്രിസ്തു തന്റെ കേൾവിക്കാരോട് പറഞ്ഞു. അവന്റെ വാക്കുകൾ കൃത്യവും ഉറുക്കിക്കൊള്ളുന്നതുമായിരുന്നതുകൊണ്ട് തന്റെ മേൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നതിന് കേൾവിക്കാർക്ക് കഴിഞ്ഞില്ല. വിമർശനാത്മകമായ ഒന്നും തന്നെ ഈ പാഠത്തിൽ ന്യായശാസ്ത്രി കണ്ടെത്തിയില്ല. ക്രിസ്തുവിനെ പറ്റിയുള്ള തന്റെ മുൻവിധി മാറിപ്പോയി. പക്ഷേ ശമര്യക്കാരൻ എന്ന പേര് പറഞ്ഞ് ശ്ലാഘിക്കുവാൻ രാഷ്ട്രീയ വിദ്വേഷം അവനെ സമ്മതിച്ചില്ല. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ അയൽക്കാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു എന്നുള്ള യേശുവിന്റെ ചോദ്യത്തിന് അവനോട് കരുണ കാണിച്ചവൻ എന്ന് മാത്രം അവൻ ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ആവശ്യത്തിലിരിക്കുന്നവരോട് ഇതേ പ്രകാരം കരുണ കാണിക്കുക, എങ്കിൽ സകല ന്യായപ്രമാണവും പാലിക്കുന്നു എന്നുള്ളതിന് തെളിവ് നിന്നിലും കാണപ്പെടും. യഥാർത്ഥ ആരാധനയെ സംബന്ധിക്കുന്ന മതവിശ്വാസത്തിലെ വ്യത്യാസമായിരുന്നു യഹൂദന്മാരും ശമര്യക്കാരും തമ്മിൽ ഉണ്ടായിരുന്നത്. ശമര്യക്കാരെ സംബന്ധിച്ച് ഒരു നന്മയും പറയുവാനില്ലായിരുന്ന പരീശന്മാർ എല്ലായ്പ്പോഴും അവരുടെ മേൽ ശാപവാക്കുകൾ ചൊരിയുക പതിവായിരുന്നു. യഹൂദന്മാരും ശമര്യക്കാരും തമ്മിലുണ്ടായിരുന്ന വിരോധം അത്ര കടുപ്പമേറിയതായിരുന്നു. അതിനാലാണ് ക്രിസ്തു കുടിപ്പാൻ ചോദിച്ചപ്പോൾ ശമര്യക്കാരി സ്ത്രീക്ക് അത് ആശ്ചര്യകരമായി തോന്നിയത്. അവൾ ഇപ്രകാരം ചോദിച്ചു, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 4:9. ക്രിസ്തുവിനെതിരെ യഹൂദന്മാർക്ക് മാരകമായ വൈരാഗ്യം തോന്നിയതിനാലാണ് ദൈവാലയത്തിൽ വെച്ച് അവർ അവനെ കല്ലെറിയുവാൻ എഴുന്നേറ്റത്. നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് അവർ പറഞ്ഞത് ക്രിസ്തുവിനെതിരെയുള്ള തങ്ങളുടെ വിരോധം പ്രകടിപ്പിക്കുന്നതിന് അതിലും അധികമായ വാക്കുകൾ ലഭ്യമാകാതിരുന്നതിനാലാണ്. യോഹന്നാൻ 8:48. എന്നിട്ടും തങ്ങൾ വെറുത്തും ഉപേക്ഷിച്ചും കളഞ്ഞിരുന്ന ഒരു ശമര്യക്കാരൻ തങ്ങളുടെ സ്വന്തം ജനത്തിൽ ഒരുവനെ ശുശ്രൂഷ ചെയ്യുവാൻ അനുവദിക്കും വിധം പുരോഹിതനും ലേവ്യനും ദൈവവേല തള്ളിക്കളഞ്ഞു. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന ശമര്യക്കാരൻ നിറവേറ്റി. തന്നെ വെറുത്തിരുന്നവരെക്കാളും കൂടുതൽ താൻ നീതിമാനാണെന്ന് അവൻ വെളിപ്പെടുത്തി. തന്റെ ജീവനെപ്പോലും പണയപ്പെടുത്തിക്കൊണ്ട് അവൻ സ്വന്തം സഹോദരനെപ്പോലെ മുറിവേറ്റ മനുഷ്യനെ ശുശ്രൂഷിച്ചു. ഈ ശമര്യക്കാരൻ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. മനുഷ്യസ്നേഹവുമായി തുലന ചെയ്യുവാൻ സാധ്യമല്ലാത്ത വിധമുള്ള സ്നേഹം നമ്മുടെ രക്ഷകൻ നമ്മോട് കാണിച്ചിരിക്കുന്നു. നാം മുറിവേറ്റ് മരണത്തോടടുത്തുകൊണ്ടിരുന്നപ്പോൾ അവന് നമ്മോട് സഹതാപം തോന്നി. സഹായഹീനരും പ്രത്യാശരഹിതരുമായി നശിക്കുന്നതിന് നമ്മെ വിട്ടുകളഞ്ഞിട്ട് അവൻ അക്കരെ ദേശത്ത് പോയിട്ടില്ല. സ്വർഗീയ സൈന്യം മുഴുവൻ സ്നേഹിച്ച് ആരാധിച്ചിരുന്ന അവൻ തന്റെ സന്തോഷഭവനമായ വിശുദ്ധ സ്വർഗത്തിൽ തന്നെ ഇരുന്നില്ല. നമ്മുടെ അത്യാവശ്യം അവൻ കാണുകയും നമ്മുടെ സ്ഥിതി അവൻ തൻ്റെ മേലെടുക്കുകയും തൻ്റെ താൽപ്പര്യങ്ങൾ മനുഷ്യവർഗത്തിൻ്റെതിനോട് അനുരൂപമാക്കുകയും ചെയ്തു. ശത്രുക്കളെ രക്ഷിക്കുന്നതിന് അവൻ മരിച്ചു. തൻ്റെ ഘാതകർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. സ്വന്തം അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ തൻ്റെ അനുചരന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ 15:17, 13:34. ദൈവത്താൽ സ്ഥാപിതമായ ശുശ്രൂഷ തന്നെയാണ് പുരോഹിതനും ലേവ്യനും ദൈവാലയത്തിൽ നിർവഹിച്ചിരുന്നത്. ഇതിൽ പങ്കുകൊള്ളുക എന്നത് വലിയൊരു പദവി തന്നെയായിരുന്നു. ഇപ്രകാരമുള്ള ബഹുമാന്യ നിലയിലായിരുന്ന പുരോഹിതനും ലേവ്യനും വഴിയരികിലെ അജ്ഞാതനും മുറിവേറ്റവനുമായവനെ ശുശ്രൂഷിക്കുന്നത് തങ്ങളുടെ സ്ഥാനത്തിന് യോഗ്യമല്ല എന്ന് കാണുകയുണ്ടായി. ഒരു സമസൃഷ്ടിക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം അവർക്ക് നൽകിയ അവസരം അവൻ നഷ്ടമാക്കിക്കളഞ്ഞു. ഇന്ന് അനേകർ ഇപ്രകാരമുള്ള തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ചുമതലകളെ രണ്ട് വ്യത്യസ്ത ഭാഗമായി അവർ വേർതിരിക്കുന്നു. ദൈവിക ന്യായപ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന വൻ കാര്യങ്ങളാണ് ഒരു ഭാഗത്തിലുള്ളത്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയാൽ നിയന്ത്രിക്കപ്പെടുന്ന നിസ്സാരങ്ങളെന്ന് പരിഗണിക്കുന്ന കാര്യങ്ങളാണ് മറ്റേ ഭാഗത്തിലുള്ളത്. ഈ പ്രവർത്തന മണ്ഡലം വികാരാവേശത്തിനും പ്രചോദനത്തിനും പ്രവണതയ്ക്കും പലപ്പോഴും അടിമപ്പെട്ടുമിരിക്കുന്നു. ഇപ്രകാരം സ്വഭാവം വികലമായും ക്രിസ്തുവിന്റെ മതം തെറ്റിദ്ധരിക്കപ്പെട്ടും പോകുന്നു. കഷ്ടതയിലായിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ ശുശ്രൂഷിക്കുന്നത് തങ്ങളുടെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ആത്മാവിന്റെ മന്ദിരമായ ശരീരം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നവരെ പലരും അവജ്ഞയോടും അലക്ഷ്യമായും നോക്കുന്നു. മറ്റുള്ളവർ പാവങ്ങളായവരെ മറ്റൊരർത്ഥത്തിൽ അവഗണിക്കുന്നു. പ്രയോജനകരമായ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ക്രിസ്തുവിനെ സേവിക്കുന്നതായി കാണുന്നു. തങ്ങൾ വലിയൊരു വേലയിലാണെന്ന് അവർക്ക് തോന്നുന്നെങ്കിലും കഷ്ടത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരുടെ ആവശ്യങ്ങൾ അവർ കാണുവാൻ കൂട്ടാക്കുന്നില്ല. അവർക്ക് തോന്നുന്ന ഈ വലിയ വേലയുടെ പൂർത്തീകരണത്തിനായി അവർ സാധുക്കളായവരെ പീഡിപ്പിക്കുക കൂടെ ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ അവരെ കൊണ്ടെത്തിക്കുകയും അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കുകയും അവരുടെ ആവശ്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്നിട്ടും തങ്ങൾ ക്രിസ്തുവിന്റെ വേലക്കാരാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവൃത്തിയെ അവർ നീതീകരിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ സഹായം ലഭിക്കാതെ തങ്ങളുടെ സഹോദരനോ കൂട്ടുകാരനോ കഷ്ടപ്പെടുന്നതിന് അനേകർ അനുവദിച്ചു കൊടുക്കുന്നു. ക്രിസ്ത്യാനികളെന്ന് അവർ അഭിമാനിക്കുന്നതുകൊണ്ട് തങ്ങളുടെ തണുത്തുറഞ്ഞ സ്വാർത്ഥ താൽപ്പര്യങ്ങളിൽ പോലും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാരെന്ന് തോന്നുന്നവർ ക്രിസ്തുവിനോടൊത്ത് സഹകരിക്കാത്ത നിമിത്തം തങ്ങളിൽ നിന്ന് ബഹിർഗമിക്കേണ്ടതായ ദൈവസ്നേഹം വലിയൊരളവ് വരെ സമസൃഷ്ടങ്ങളിലേക്ക് ചെന്ന് എത്തപ്പെടാതിരിക്കുന്നു. മനുഷ്യഹൃദയങ്ങളിലും നാവുകളിൽ നിന്ന് ഉയർന്ന് ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരേണ്ടതായ സ്തുതി സ്തോത്രങ്ങൾക്ക് വിഘാതം സംഭവിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് ലഭിക്കേണ്ടതായ മഹത്വം മോഷ്ടിക്കപ്പെടുന്നു. നിത്യനിത്യ യുഗങ്ങൾ തന്റെ സന്നിധിയിൽ വസിക്കേണ്ടവരായ ആത്മാക്കൾക്ക് വേണ്ടി ക്രിസ്തു മരിക്കുകയും തിരുരാജ്യത്തിൽ അവർ എത്തിച്ചേരുന്നതിന് അവൻ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവരെ തന്നിൽ നിന്നും അപഹരിച്ചു കളയുന്നു. നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ ദിവ്യസത്യങ്ങളുടെ സ്വാധീനം പ്രവഹിക്കാതിരിക്കുന്നതുകൊണ്ട് ലോകത്തിൽ അത് പ്രയോജനരഹിതമായി തീരുന്നു. നാമമാത്രമായ മതം കാണപ്പെടുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമാകുന്നില്ല. ക്രിസ്തുവിന്റെ അനുഗാമികളെന്ന് നാം ചിന്തിക്കുകയും ദൈവവചനത്തിലെ സത്യം വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആ വിശ്വാസം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന് ഗുണപ്പെടുന്നില്ല. നമ്മുടെ ജോലി ആകാശത്തോളം ഉയർന്നതാണെന്ന് തോന്നിയേക്കാം, പക്ഷേ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ആകുന്നില്ലെങ്കിൽ അത് നമുക്കും നമ്മുടെ സമസൃഷ്ടങ്ങൾക്കും രക്ഷയുടെ മാർഗമായി തീരുകയില്ല. ശരിയായ ഒരു മാതൃകയാണ് അതിപ്രധാനമായ കാര്യവും ലോകത്തിന് പ്രയോജനപ്രദവും ആകുന്നത്. സ്വാർത്ഥപരമായ പ്രവൃത്തികളിൽ കൂടെ ക്രിസ്തുവിൻ്റെ വേല ചെയ്യുവാൻ പാടില്ല. പീഡിതരുടെയും പാവങ്ങളുടെയും ശുശ്രൂഷ അതിൽ അടങ്ങിയിരിക്കുന്നു. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം യാഗമായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ ആഴമേറിയ സ്നേഹം അവൻ്റെ അനുഗാമികളിലും ആവശ്യമായിരിക്കുന്നു. കർത്താവിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ഏതൊരു കാണിക്കയേക്കാളും അനന്തമായ വിലയുള്ളവരാണ് ഈ വിലപ്പെട്ട ആത്മാക്കൾ. വലിയ വേലയെന്ന് കാണപ്പെടുന്നതിൽ ശ്രദ്ധിക്കുകയും അതേസമയം ആവശ്യത്തിലിരിക്കുന്നവൻ്റെയും പരദേശിയുടെയും ന്യായം മറിച്ചു കളയുകയും ചെയ്യുന്ന പ്രവൃത്തിക്ക് ദൈവിക അംഗീകാരം ലഭിക്കുകയില്ല. പരിശുദ്ധാത്മ പ്രവർത്തനത്തിൽ കൂടെയുള്ള ആത്മശുദ്ധീകരണമാണ് മനുഷ്യനിൽ ക്രിസ്തുവിൻ്റെ പ്രകൃതി സംജാതമാക്കുന്നത്. ക്രിസ്തുവിൻ്റെ മതം എന്നത് ജീവിക്കുന്ന തത്വമാണ്. ക്രിസ്തുവിൻ്റെ കൃപ സ്വഭാവത്തിൽ കാണപ്പെടുകയും സൽപ്രവൃത്തികളിൽ കൂടെ അത് വെളിവാകുകയും ചെയ്യുന്നതാണ്. ദൈനംദിന ജീവിതത്തിലെ ഏതൊരു ഭാഗത്തുനിന്നും സുവിശേഷ തത്വങ്ങൾ മാറ്റപ്പെടാവുന്നതല്ല. ക്രിസ്തീയ അനുഭവത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഓരോ ഭാഗവും ക്രിസ്തുവിൻ്റെ ജീവിതം പ്രതിനിധീകരിക്കുന്നതാവണം. ദിവ്യത്വത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. ഏത് വേലയിൽ ഏർപ്പെട്ടിരുന്നാലും ഒരുവന് തൻ്റെ സഹോദരനോട് നിസ്വാർത്ഥ സ്നേഹമില്ല എങ്കിൽ അവനിൽ ദൈവത്തോടുള്ള പരിശുദ്ധ സ്നേഹവും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ഈ ആത്മാവ് പ്രാപിക്കുന്നതിനും നമുക്ക് സാധ്യമല്ല. ഹൃദയത്തിൽ കാണപ്പെടുന്ന ക്രിസ്തു സ്നേഹം ആവശ്യമായിരിക്കുന്നു. സ്വയം എന്നത് ക്രിസ്തുവിൽ ലയിച്ചു ചേരുമ്പോൾ സ്നേഹം ഉടലെടുത്തു തുടങ്ങും. മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനുമുള്ള പ്രേരണ ഉള്ളിൽ നിന്ന് പുറപ്പെടുകയും സ്വർഗീയ സൂര്യപ്രകാശത്താൽ ഹൃദയം നിറയുകയും അത് മുഖത്ത് വെളിപ്പെടുകയും ചെയ്യുമ്പോൾ ക്രിസ്തീയ സ്വഭാവത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കപ്പെടും. ക്രിസ്തു വസിക്കുന്ന ഹൃദയം സ്നേഹരഹിതമായിരിക്കാൻ സാധ്യമല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവരെയെല്ലാം നമ്മൾ സ്നേഹിക്കും. മനുഷ്യവർഗത്തോട് ബന്ധപ്പെടാതെ ദൈവത്തോട് ബന്ധപ്പെടുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം സർവലോകങ്ങളുടെയും കേന്ദ്രമായ സ്വർഗീയ സിംഹാസനത്തിലിരിക്കുന്ന അവനിൽ ദിവ്യത്വവും മനുഷ്യത്വവും ഒത്തുചേർന്നിരിക്കുന്നു. ക്രിസ്തുവിനോട് നാം ബന്ധിക്കപ്പെടുമ്പോൾ സ്നേഹചങ്ങലയുടെ സുവർണ കണ്ണികളാൽ നമ്മുടെ സമസൃഷ്ടങ്ങളോടും ബന്ധിക്കപ്പെടും. അപ്പോൾ ക്രിസ്തുവിൻ്റെ അനുകമ്പയും കരുണയും നമ്മുടെ ജീവിതത്തിലും പ്രകടമാകും. ഭാഗ്യഹീനനും അത്യാവശ്യക്കാരനും നമ്മുടെ അടുക്കൽ കൊണ്ടുവരപ്പെടുന്നതിനു വേണ്ടി നാം കാത്തിരിക്കുകയില്ല. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുന്നതിന് നമ്മോട് ആരും തന്നെ അഭ്യർത്ഥിക്കേണ്ടി വരികയില്ല. ക്രിസ്തുവിനു വേണ്ടി നന്മ പ്രവർത്തിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതുപോലെ കഷ്ടപ്പെടുന്നവനെയും ആവശ്യത്തിലിരിക്കുന്നവനെയും ശുശ്രൂഷിക്കുന്നത് നമ്മുടെ സ്വഭാവമായിത്തീരും. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഉൾപ്രേരണ കാണപ്പെടുകയും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ഹൃദയവാഞ്ഛ പ്രകടമാവുകയും ചെയ്യുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തനം വെളിപ്പെടുന്നു. എഴുതപ്പെട്ടിരിക്കുന്ന ദൈവകൽപ്പനയുടെ അറിവില്ലാതെയും ക്രിസ്തുവിൻ്റെ പേരുപോലും കേട്ടിട്ടില്ലാതെയും ഇരിക്കുന്ന അവിശ്വാസികളുടെ മധ്യത്തിൽ പോലും ദാസന്മാരോട് കരുണ കാണിക്കുന്നവരും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും അവരെ സംരക്ഷിക്കുന്നവരുമായ മനുഷ്യരുണ്ട്. ഒരു ദിവ്യശക്തിയുടെ പ്രവർത്തനം അവരുടെ ക്രിയകളിൽ കാണുന്നു. സംസ്കാരശൂന്യൻ്റെ ഹൃദയത്തിൽ തന്നെയും അവൻ്റെ സ്വാഭാവിക പ്രകൃതിക്കും വിദ്യാഭ്യാസത്തിനുമെതിരെ തൻ്റെ കാരുണ്യത്തെ ഉണർത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിനാൽ അങ്കുരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാൻ 1:9. ആ വെളിച്ചം അവൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. ആവശ്യമായാൽ ഈ വെളിച്ചം അവൻ്റെ പാദങ്ങളെ ദൈവരാജ്യത്തിലേക്ക് വഴിനടത്തും. വീണവരെ എഴുന്നേൽപ്പിച്ചും പീഡിതരെ ആശ്വസിപ്പിച്ചും കൊണ്ട് സ്വർഗീയ മഹത്വം നിലനിൽക്കുന്നു. ക്രിസ്തു വാസം ചെയ്യുന്ന ഹൃദയങ്ങളെല്ലാം അവനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് പ്രവൃത്തിയിൽ വരുത്തുന്നിടത്തെല്ലാം ക്രിസ്തുവിൻ്റെ അനുഗ്രഹമുണ്ടാകുന്നു. അത് വെളിപ്പെടുമ്പോഴെല്ലാം വെളിച്ചം ഉദിക്കുന്നതായും കാണപ്പെടും. രാഷ്ട്രം, വംശം, ജാതി തുടങ്ങിയ വ്യത്യാസങ്ങളൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. അവൻ സകല മനുഷ്യരുടെയും സൃഷ്ടികർത്താവാണ്. സൃഷ്ടിപ്പും വീണ്ടെടുപ്പും മുഖാന്തരം സകല മനുഷ്യരും ഒരു കുടുംബത്തിൻ്റെതാണ്. ഓരോ അതിർവരമ്പും പൊളിച്ചു മാറ്റുന്നതിനും ദൈവാലയ മുറികളെല്ലാം തുറന്നു കൊടുക്കുന്നതിനും ക്രിസ്തു കടന്നുവന്നു. അങ്ങനെ ഓരോ വ്യക്തിക്കും ദൈവത്തോട് അടുത്തു വരാവുന്നതാണ്. അവന്റെ സ്നേഹം അത്രമാത്രം വിശാലവും ആഴമേറിയതും പൂർണവുമാകയാൽ അത് എല്ലായിടവും കടന്നു ചെല്ലുന്നു. സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട ആത്മാക്കളെ അവന്റെ വലയത്തിൽ നിന്ന് എടുത്തു ഉയർത്തുന്നു. വാഗ്ദത്തത്തിന്റെ മാരിവില്ലിനാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവസിംഹാസനത്തോട് അടുത്തവനായി അവനെ നിർത്തുന്നു. ക്രിസ്തുവിൽ യഹൂദനെന്നോ യവനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. എല്ലാവരും അവന്റെ വിലയേറിയ രക്തത്താൽ തന്റെ അടുത്ത് വരുത്തപ്പെട്ടവരാണ്. ഗലാത്യർ 3:28, എഫേസ്യർ 2:13. മതവിശ്വാസം എന്തു തന്നെയാണെങ്കിലും കഷ്ടപ്പെടുന്ന മാനവരാശിയുടെ ശബ്ദം കേൾക്കുകയും ഉത്തരം കൊടുക്കുകയും വേണം. മതവിദ്വേഷ നിമിത്തം കൈപ്പേറിയ അനുഭവങ്ങൾ നിലനിൽക്കുന്നിടത്ത് വ്യക്തിഗത ശുശ്രൂഷയിൽ കൂടെ പല നന്മകളും ചെയ്യാവുന്നതാണ്. സ്നേഹത്തിന്റെ ശുശ്രൂഷ മുൻവിധിയെ തകർത്തു മാറ്റുകയും ദൈവത്തിനു വേണ്ടി ആത്മനേട്ടം ഉണ്ടാവുകയും ചെയ്യും. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നാം എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഉന്നതരുടെയും താണവരുടെയും ധനവാന്മാരുടെയും പാവപ്പെട്ടവരുടെയും ആവശ്യങ്ങളിലും സന്തോഷങ്ങളിലും നാം പങ്കുചേരേണ്ടതാണ്. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ എന്ന് ക്രിസ്തു പറയുന്നു. മത്തായി 10:8. കരുണ നിറഞ്ഞ വാക്കുകളും സഹായപ്രവൃത്തികളും ആവശ്യമുള്ള സാധുക്കളും പരീക്ഷിക്കപ്പെടുന്നവരുമായ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അനുകമ്പയും സേവനവും അർഹിക്കുന്ന വിധവമാരുണ്ട്. ദൈവത്തിൽ നിന്ന് ഉള്ളൊരു നിധിയായി തന്റെ അനുഗാമികൾ സ്വീകരിക്കണമെന്ന് ക്രിസ്തു ആവശ്യപ്പെട്ടിരിക്കുന്ന അനാഥരുണ്ട്. പലപ്പോഴും ഇവർ ശ്രദ്ധിക്കപ്പെടാതെയിരിക്കുന്നു. പഴം തുണി ധരിച്ച് അവലക്ഷണമായ ഇക്കൂട്ടർ ആകർഷകത്വമില്ലാതെ കാണപ്പെടുന്നു. എന്നാലും അവർ ദൈവത്തിന്റെ സമ്പത്താണ്. വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്ന അവർ നമ്മെപ്പോലെ തന്നെ ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്. ദൈവത്തിന്റെ വലിയ കുടുംബത്തിൽ അംഗങ്ങളായ അവരോട് തന്റെ കാര്യവിചാരകൻ എന്ന നിലയിൽ ക്രിസ്ത്യാനികൾ ഉത്തരവാദികളാണ്. അവരുടെ ആത്മാക്കളെ നിന്നോട് ചോദിക്കും എന്ന് കർത്താവ് പറയുന്നു. ഏറ്റവും വലിയ തിന്മയാണ് പാപം. കരുണയോടുകൂടെ പാപികളെ സഹായിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. എന്നാൽ എല്ലാവരെയും ഇപ്രകാരം കണ്ടുമുട്ടുന്നതിന് സാധിക്കുകയില്ല. ആത്മീയ ദാഹം മൂടിവെക്കുന്ന അനേകരുമുണ്ട്. ശാന്തമായ വാക്കോ ദയയുള്ള ഓർമ്മക്കുറിപ്പോ കൊണ്ട് അവർ സഹായിക്കപ്പെടാവുന്നതാണ്. വളരെ വലിയ ആവശ്യമുണ്ടെങ്കിലും അത് അറിഞ്ഞുകൂടാത്ത മറ്റൊരു കൂട്ടരുണ്ട്. ആത്മാവിന്റെ ശൂന്യാവസ്ഥ അവർ അറിയുന്നില്ല. നിത്യമായ യാഥാർത്ഥ്യങ്ങളുടെ ബോധം നഷ്ടപ്പെടുകയും ദൈവസാദൃശ്യം പ്രത്യക്ഷമാകുകയും തങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്ത തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്തുകൊണ്ട് പാപത്തിന്റെ അടിത്തട്ടിൽ അകപ്പെട്ടുപോയിരിക്കുന്ന അനേകരുണ്ട്. അവർക്ക് മനുഷ്യരിൽ ആശ്രയമോ ദൈവത്തിൽ വിശ്വാസമോ ഇല്ലാതെയിരിക്കുന്നു. താൽപര്യപൂർണമായ കരുണാപ്രവർത്തികളിൽ കൂടെ മാത്രമേ ഇവരിൽ പലരെയും നേടാനാകൂ. ആദ്യം തന്നെ അവരുടെ ഭൗമിക ആവശ്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് ശുദ്ധി വരുത്തി ഭക്ഷണം കൊടുത്ത് മാന്യമായ വസ്ത്രധാരണം ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ തെളിവ് കണ്ടുകൊണ്ട് അവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കും. വിഡ്ഢിത്തവും ലജ്ജയും അനുഭവിച്ചുകൊണ്ട് തെറ്റിൽ തന്നെ നിലകൊള്ളുന്നവരുണ്ട്. തങ്ങളുടെ തെറ്റുകളിലും കുറ്റങ്ങളിലും നോക്കിക്കൊണ്ട് അവർ നിരാശയിൽ അടിഞ്ഞുപോകുന്നു. ഇങ്ങനെയുള്ളവരെ നമ്മൾ ഉപേക്ഷിച്ചു കളയരുത്. ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരുവനെ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തിയോടെ പിന്നിലേക്ക് വലിക്കുന്നു. മുങ്ങിത്താഴാൻ തുടങ്ങിയ പത്രോസിന് മൂത്ത സഹോദരനായ ക്രിസ്തുവിന്റെ കരം നീട്ടിക്കൊടുത്തതുപോലെ ഒരു സഹായഹസ്തം അവർക്ക് നീട്ടിക്കൊടുക്കേണ്ടതാണ്. സഹായമേകുന്ന വാക്കുകൾ അവനോട് സംസാരിക്കുക. വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് സ്നേഹം ഉണർത്തുക. നിങ്ങൾക്ക് ഒരു സഹോദരന്റെ സ്നേഹം ആവശ്യമായിരുന്നതുപോലെ ആത്മീയ രോഗത്തിലും ആവശ്യത്തിലും ഇരിക്കുന്ന നിങ്ങളുടെ സഹോദരനും നിങ്ങളെ ആവശ്യമായിരിക്കുന്നു. അവനെപ്പോലെ ബലഹീനനായിരുന്ന ഒരുവന്റെ അനുഭവം അവന് വേണ്ടിയിരിക്കുന്നു. അവനോട് സഹതപിച്ചുകൊണ്ട് സഹായിപ്പാൻ കഴിയുന്ന ഒരുവനെ അവൻ ആവശ്യമുണ്ട്. സ്വന്തം ബലഹീനതയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് മറ്റുള്ളവരെ അവരുടെ അത്യാവശ്യങ്ങളിൽ സഹായിക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം പകർന്നു കൊടുക്കാതെ കഷ്ടമനുഭവിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും നമ്മൾ കടന്നു പോകരുത്. താഴ്ച ഭവിച്ചു പോയ പ്രകൃതിയുടെ മേൽ ജയം നേടുന്നതിന് മനസ്, ഹൃദയം, ആത്മാവ് എന്നിവയെ സഹായിക്കുന്നത് ജീവനുള്ള രക്ഷകനുമായുള്ള വ്യക്തിഗത ബന്ധവും ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയും മാത്രമാണ്. അവനെ ഉയർത്തിപ്പിടിക്കുന്നതിന് ഒരു സർവശക്തമായ കരമുണ്ടെന്നും ക്രിസ്തുവിലുള്ള അനന്തമായ മനുഷ്യത്വം അവനു വേണ്ടി അനുകമ്പയോടിരിക്കുന്നുവെന്നും അലഞ്ഞു തിരിയുന്ന അവനോട് പറയുക. സഹായത്തിനു വേണ്ടിയുള്ള വിളി കേൾക്കാതെ കൽപ്പനയിൽ വിശ്വസിക്കുകയും കാരുണ്യമില്ലാത്തവ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒന്നും ആകുന്നില്ല. ഊഷ്മളമായ ഒരു കരം ഗ്രഹിക്കുന്നതിന് അവൻ ആശിക്കുന്നു. കരുണ നിറഞ്ഞ ഒരു ഹൃദയത്തിൽ ആശ്രയം വയ്ക്കുന്നതിന് അവൻ ആഗ്രഹിക്കുന്നു. കരുണാർദ്രമായി അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദിവ്യസന്നിധിയിൽ വസിക്കുവാനും ആ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിപ്പാനും അവനെ സഹായിക്കുക. അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. അതേ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. യെശയ്യാവ് 27:5 എന്നു പറയുന്ന സ്വർഗീയ പിതാവിൻ്റെ ശബ്ദം കേൾക്കുവാനും പാപത്തിൻ്റെ മേൽ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തെപ്പറ്റി ചിന്തിക്കുവാനും പാവിക്ക് വേണ്ടി ഇന്നും നീട്ടപ്പെട്ടിരിക്കുന്ന പിതാവിൻ്റെ കരം ദർശിക്കുവാനും അവനോട് ആവശ്യപ്പെടുക. നിങ്ങൾ ഈ വേളയിലായിരിക്കുമ്പോൾ മനുഷ്യനയനങ്ങൾക്ക് അഗോചരമായിരിക്കുന്ന സഖിമാർ നിങ്ങളോടൊത്തുണ്ടായിരിക്കും. മുറിവേറ്റ് കിടന്നിരുന്ന അപരിചിതനെ സംരക്ഷിച്ച ശമര്യക്കാരനോടൊത്ത് സ്വർഗീയ ദൂതഗണങ്ങൾ ഉണ്ടായിരുന്നു. സഹജീവികൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവസേവയിലായിരിക്കുന്ന എല്ലാവരോടുമൊത്ത് സ്വർഗീയ മാലാഖമാർ നിൽക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ തന്നെ സഹകരണവും നിങ്ങൾക്ക് ലഭിക്കുന്നു. അവനാണ് വീണ്ടെടുപ്പുകാരൻ. അവൻ്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വലിയ ഫലങ്ങൾ അത് പുറപ്പെടുവിക്കുന്നത് കാണുമാറാകും. ഈ വേളയിലുള്ള നിങ്ങളുടെ വിശ്വസ്തതയിൽ മറ്റുള്ളവരുടെ നന്മ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തമായ നിത്യവിധിയും അടങ്ങിയിരിക്കുന്നു. ക്രിസ്തു പിതാവുമായി ഒന്നായിരിക്കുന്നതുപോലെ തന്നോടുള്ള സഖിത്വത്തിൽ കടന്നുവരുന്ന എല്ലാവരും അവനിൽ ഒന്നായി തീർന്നുകൊണ്ട് അവരെ ഉയർത്തിക്കാണിക്കുന്നതിന് ക്രിസ്തു കാത്തിരിക്കുന്നു. സ്വാർത്ഥതയിൽ നിന്ന് നമ്മെ പുറത്തെടുക്കുന്നതിന്, കഷ്ടപ്പാടും അത്യാഹിതങ്ങളും നമ്മുടെ മേൽ വരുത്തുന്നതിന് അവൻ അനുവദിച്ചു കൊടുക്കുന്നു. തൻ്റെ സ്വഭാവ സവിശേഷതകളായ അനുകമ്പ, ദയ, സ്നേഹം എന്നിവ നമ്മിൽ വളർത്തിയെടുക്കുന്നതിന് അവൻ ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള യോഗ്യത നേടുന്നതിന് നാം അവൻ്റെ പാഠശാലയിൽ ചേരുന്നതാണ് ഈ വേലയെന്ന ശുശ്രൂഷ സ്വീകരിക്കുന്നത്. അതിനെ നാം നിരസിക്കുകയാണെങ്കിൽ, അവൻ്റെ നിർദ്ദേശം നിരസിക്കുകയും തൻ്റെ സന്നിധിയിൽ നിന്നുള്ള നിത്യമായ വേർപാട് സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ സിംഹാസനത്തിന് ചുറ്റും നൽകുന്ന മാലാഖവൃന്ദം ആഗമനം അനുവദിക്കുകയും ചെയ്യും. സഖറിയാവ് 3:7. ഈ ഭൂമിയിൽ സ്വർഗീയ ജീവികളോടൊത്ത് അവരുടെ വേലയിൽ സഹകരിക്കുമ്പോൾ സ്വർഗത്തിൽ അവരുടെ സഖിത്വത്തിൽ കഴിയുന്നതിന് നാം ഒരുക്കം പ്രാപിക്കുകയാണ്. ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാൻ തന്നെ വന്നിരിക്കുന്നവരും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളുമായ ദൂതന്മാർ തങ്ങളോടൊത്ത് സഹകരിക്കുന്നവരെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത്തായി 20:28, എബ്രായർ 1:14. എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന ചോദ്യത്തിൽ അന്തർലീനമായിരിക്കുന്ന സകലവും നമ്മുടെ നിത്യാനന്ദത്തിനായി ഈ അനുഗ്രഹീത സഖിത്വത്തിൽ നിന്ന് നാം മനസ്സിലാക്കും.